യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം. ജോൺ ചാപ്റ്റർ 16:33.
നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
ഇൻ ദ വേൾഡ് യു ഹാവ് ട്രിബുലേഷൻ, ബട്ട് ടേക്ക് കറേജ്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ട്രിബുലേഷൻ, ബട്ട് ടേക്ക് കറേജ്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. തന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്ക് യേശു കടന്നു വരികയാണ്. തന്റെ ശിഷ്യന്മാരോട് കർത്താവ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ലെസൺസ് അവരെ പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ 14 മുതൽ നമ്മൾ അതിനെ അതാ കാണുന്നേ. യേശുവിന്റെ പ്രധാനപ്പെട്ട ഒരു ലോങ് സെർമൺ നമ്മളവിടെ കാണുകയാണ്. ആ സെർമൺ അവസാനിപ്പിക്കുന്ന ആ വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. അതിനുശേഷം യേശുവിന്റെ പ്രാർത്ഥനയാണ്. 17-ാം അധ്യായം 1-ാം വാക്യം മുതൽ യേശു പ്രാർത്ഥിക്കുക. തന്റെ സെർമൺ അവസാനിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് വന്നൊരു കാര്യം ഇതാണ്: ഇൻ ദ വേൾഡ് യു ഹാവ് ട്രിബുലേഷൻ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ബട്ട് ടേക്ക് കറേജ്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. താഴത്തെ കർത്താവിന്റെ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നൊരു വേർഡാണ് ലോകം, ലോകം. പ്രിയ സഹോദരങ്ങളെ, നാം ആദ്യം തിരിച്ചറിയേണ്ട ഒരു സത്യം, ഒരു ദൈവ പൈതലിന് ഫേവറബിൾ ആയിട്ടുള്ള, അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്തിലല്ല നാം ആയിരിക്കുന്നത്. നാം ഒരു പോർക്കളത്തിലാണ്, നാം ഒരു പോരാട്ടത്തിലാണ്. വി ആർ ഇൻ എ വാർ, നാം ഒരു യുദ്ധത്തിലാണ്. ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ ആ വ്യക്തി ഒരു ആത്മീയ ശിശുവാണ്. കാരണം ശിശുക്കൾക്കൊരിക്കലും പോരാട്ടത്തെക്കുറിച്ച് അറിയത്തില്ല. എവരി ഡേ വി ആർ ഇൻ എ വാർ, ഓരോ ദിവസവും നാം ഒരു പോർക്കളത്തിലാണെന്ന് നാം തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സുഗമമായി മുന്നേറാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ട്രിബുലേഷൻസ് ഉള്ളത്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ഉപദ്രവം ഉണ്ടാവും. ഒരു ഉപദ്രവവും ഇല്ലെങ്കിൽ, യാതൊരുവിധ പ്രശ്നവും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിന്റെ അർത്ഥം നാം ലോകത്തോട് ഒരു അനുരഞ്ജനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വി ഹാവ് കോംപ്രമൈസ്ഡ് വിത്ത് ദ വേൾഡ്. അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. ഒരു ദൈവപൈതലിന് ദൈവവും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സഭയും ദൈവത്തിന്റെ കാര്യങ്ങളും ദൂതന്മാരും ഒന്നും അല്ലാതെ ബാക്കിയെല്ലാം അവനെതിരാണ്. ഡു യു നോ ദാറ്റ്? അവൻ അനുകൂലമായ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതാ പൗലോസ് പറഞ്ഞത്, ഗോഡ് ഈസ് ഫോർ അസ്. അവൻ അനുകൂലമായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും അവനെതിരാ. 17-ാം അധ്യായത്തില് യേശുവിന്റെ പ്രാർത്ഥനയോടെ കാണുന്നുണ്ട്. അതിന്റെ 11-ാം വാക്യം.
ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ.
12-ാം വാക്യം.
അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന്. ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചുപോയിട്ടില്ല.
യേശുവിന്റെ പ്രാർത്ഥനയിൽ മുഴുവൻ യേശു സ്ട്രെസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ പ്രാർത്ഥനയിൽ ഒരു മേജർ ഭാഗവും യേശു സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവർ ലോകത്തിൽ ഇരിക്കുന്നു. യേശുവിന്റെ കൺസേൺ കണ്ടോണം. പിതാവ്, ഞാൻ ഇവരുടെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ പ്രൊട്ടക്ട് ചെയ്തു, ഞാൻ അവരെ സൂക്ഷിച്ചു. എന്നാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാം? ഞാൻ നിന്റെ അടുക്കിലേക്ക് വരികയാണ്. പക്ഷേ പിതാവിന്റെ അടുക്കിലേക്ക് പോകുമ്പോഴും കർത്താവിന്റെ കരുതലും കർത്താവിന്റെ ചിന്തയും മനസ്സുമെല്ലാം ഒരൊറ്റ കാര്യത്തിൽ ഇരിക്കുക. ആരുടെ കൂടെയാ? ശിഷ്യന്മാരുടെ കൂടെയാ. എന്താ കാര്യം? കാരണം they are in the territory of the enemy. അവർ ശത്രുരാജ്യത്തിന്റെ നടുവിലാണ് അവർ താമസിക്കുന്നത്. അതാ കർത്താവിന്റെ അവരുടെ കൺസേൺ. യേശു പറയുന്നു, പിതാവേ ഞാൻ ലോകത്തിരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കലേക്ക് വരിക, പക്ഷേ എന്റെ ശിഷ്യന്മാര്, എന്റെ പ്രിയപ്പെട്ടവര് അവരിവിടെയാ. ഇത്രയും നാൾ ഞാൻ അവരെ പ്രൊട്ടക്ട് ചെയ്തു, ഞാൻ അവരെ സൂക്ഷിച്ചു, ഞാൻ അവരെ കാത്തുകൊണ്ടു. അതുകൊണ്ട് പിതാവേ ഞാൻ അങ്ങോട്ട് വരുമ്പോഴും നീ എന്ത് ചെയ്യണം? നീ അവരെ കാക്കണം. എന്തൊരു കൺസേൺ ആ കർത്താവിന്റെ. ശ്രദ്ധിച്ച് ശിഷ്യന്മാരെ കുറിച്ചുള്ള കർത്താവിന്റെ ആ ഒരു ചിന്ത നിങ്ങൾ കണ്ടോ? അതേസമയം തന്നെ എന്താ കർത്താവിന്റെ ചിന്ത ശിഷ്യന്മാരെ കുറിച്ച്? കാരണം അവർ ലോകത്തിലാണ്. വീണ്ടും നിങ്ങൾ അതിന്റെ വീണ്ടും ഒരു 14 വേഴ്സ് 14.
ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു.
വായിച്ചു.
അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം എന്നത്രയും ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല.
കണ്ടോ സ്വരങ്ങള്, വീണ്ടും നിങ്ങൾ താഴേക്ക് വായിക്കുമ്പോഴെല്ലാം ആ ഒരു വാക്ക് കർത്താവ് വീണ്ടും വീണ്ടും പറയുക. കർത്താവ് പറയാണ്, ഐ ആം നോട്ട് ഓഫ് ദ വേൾഡ് ആൻഡ് ദേ ആർ നോട്ട് ഓഫ് ദ വേൾഡ്. സ്വരങ്ങൾ, വളരെ ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ കർത്താവ് ഇവിടെ പറയുക. ഈ ലോകവും ദൈവവും അല്ലെങ്കിൽ ദൈവരാജ്യവും. കർത്താവ് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് കർത്താവിന് പറയാനുള്ള ഒരു സാക്ഷ്യം ഇതാണ്, ഞാൻ ലൗകികൻ അല്ലാത്തതുപോലെ, ഞാൻ ഈ ലോകത്തിന്റെ അല്ലാത്തതുപോലെ ഇവരും ആരല്ല, ഇവരും ലൗകികന്മാരല്ല. ദേ ആർ നോട്ട് ഓഫ് ദ വേൾഡ്. എന്നിട്ട് പറയാണ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നേ, പിന്നെന്ത് ചെയ്യണം? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. Keep them from the evil one. But veendum onnodu repeat cheyana, they are not of the world, I also have sent them into the world. Sohrangal, idu valare pradhanapetta oru karyam aa. Oru sadharana nammada chindayude nilavarathil ninnu naam ee divasangal uyiranono ennu kartha aagrahikkuka. Oru sadharana jeevitham, kunningale nokkunu, ജോലി ചെയ്യുന്നു, ആഹാരം കഴിക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ കർത്താവിന്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഇൻവോൾവ് ആകുന്നു എന്നുള്ള നമ്മുടെ മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മളൊന്ന് പുറത്തു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. നമ്മുടെ സാധാരണ മൈൻഡ് സെറ്റ് ഇതാണ്. അതായത് നമ്മൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, കർത്താവ് വേണം, അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി തിരക്കുകളുണ്ട്. പക്ഷെ നോ, ഇവിടെ കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഈ ലോകത്തിൽ, ഇൻ ദ വേൾഡ്, ലോകത്തിൽ ആരാ ഉള്ളത്? ദുഷ്ടൻ, ഈവിൾ വൺ, അല്ലെങ്കിൽ സൈറ്റൻ, ദുഷ്ടനുണ്ട്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയാതെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. ലോകത്തിൽ നിങ്ങളുടെ സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നറിയണം. ആ നിങ്ങളെ വാക്യം നിർത്തു നോക്കി, ശ്രദ്ധിച്ച വാക്യം ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 അതിന്റെ 8-9 വാക്യങ്ങൾ.
ഉണർന്നിരുപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എടുത്തു നിൽപ്പീൻ.
അടുത്ത വാക്യം 10 വായിച്ചു വയ്ക്കും.
എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ തേജസ് നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും.
ശ്രദ്ധിക്കണേ, കർത്താവിന്റെ അതേ ആത്മാവില് അപ്പോസ്തലനായ പത്രോസ് സംസാരിക്കുക. ഇവിടെ പറയുകയാണ്, ഇവിടെ ഞങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോണേ. ഈ വാക്യം നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. അതിന്റെ 9 വാക്യം, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽക്കുകയും. അപ്പോൾ നമ്മുടെ സഹോദരവർഗത്തിന് മുഴുവൻ, ദൈവമക്കൾക്ക് മുഴുവൻ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അതാ, ദ ആർ ഇൻ ദ വേൾഡ്, അവർ ലോകത്തിലാണ് എന്നുള്ളതാ. ലോകത്തിൽ ആരുണ്ട്? ലോകത്തിൽ അതാണ് യേശു പറഞ്ഞത്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. ലോകത്തിന്റെ പ്രഭു ആരാ? പിശാച്. അവൻ എന്നിൽ യാതൊന്നുമില്ല, ഹി ഹാസ് നത്തിങ് ഇൻ മീ, എന്റെ ഉള്ളിൽ അവൻ അല്പം പോലും ഇടമില്ല, അല്പം പോലും ഇടമില്ല. സൗരങ്ങളെ നാം തിരിച്ചറിയണം. വീണ്ടും ജനിച്ചൊരു ദൈവ പൈതൽ, അവൻ യേശു ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർത്ത് ഒട്ടിച്ചു ചേർത്തിരിക്കുക. പക്ഷേ അവനെ ആ ഏകാഗ്രതയിൽ നിന്ന്, യേശു ക്രിസ്തുവിനോടുള്ള സിംപ്ലിസിറ്റിയിൽ നിന്ന്, യേശു ക്രിസ്തുവിനോടുള്ള പ്യൂരിറ്റിയിൽ നിന്ന് എങ്ങനെങ്കിലും മാറ്റുവാനായിട്ടാണ് പിശാചിന്റെ ശ്രമം. നിങ്ങൾ ലേഖനങ്ങൾ മുഴുവൻ വായിച്ചു നോക്കുക, ഓരോ ലേഖനവും ഓരോ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുക. എന്താ ഒരൊറ്റ കാര്യമുള്ളൂ, എന്താ? യേശു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന്, യേശു ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിൽ നിന്ന് എങ്ങനെങ്കിലും അകറ്റിക്കളയുക എന്നുള്ളതാ പിശാചിന്റെ തന്ത്രം. അത് ഓരോ ലേഖനങ്ങളിലും ഓരോ കാര്യങ്ങളാണ്. കൊരിന്ത് ലേഖനത്തില് അത് പാപവുമായിട്ട് ബന്ധപ്പെട്ട്, വിഗ്രഹാർപ്പിതവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കില്, ഗലാത്തി ലേഖനം വരുമ്പോൾ അത് പഴയ ആചാരങ്ങളിലേക്ക്, പരിച്ഛേദനയിലേക്ക് അവരെ മടക്കിക്കൊണ്ടുപോവുക, പഴയ ആചാരങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുപോവുക. അതുകൊണ്ട് നാം ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണണം. നാം തിരിച്ചറിയണം, വി ആർ ഇൻ എ ബാറ്റിൽ, വി ആർ ഇൻ എ ബാറ്റിൽ. അതിന്റെ ഒരേ ഏരിയയെ കുറിച്ച് മനോസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. എന്താണ്? നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. അതെന്തിനെ കുറിച്ചാ പറഞ്ഞേ? എന്തിനെ കുറിച്ചാ പറഞ്ഞേ? അത് അറ്റാക്ക് ചെയ്തതിനെ കുറിച്ചാ പറഞ്ഞേ. എന്ത് ചെയ്യണം? സുവിശേഷവുമായി കടന്നു ചെന്ന് എന്ത് ചെയ്യണം? നമ്മൾ അറ്റാക്ക് ചെയ്യണം. നമ്മൾ പോർക്കളത്തിലാ, പോർക്കളത്തിലാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ സാധാരണക്കാരെ പോലെ വിശ്രമിക്കാൻ പാടില്ല. രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് പോർക്കളത്തിലുള്ളത്. ഒന്ന് ഒരു ഒഫെൻസ്, രണ്ടൊരു ഡിഫെൻസ്. ഒന്ന് അറ്റാക്ക് ചെയ്യണം. എങ്ങനെ അറ്റാക്ക് ചെയ്യണം? സുവിശേഷവുമായിട്ട് കടന്നു ചെന്ന് ശത്രു സൈന്യത്തിൽ, അനേകം ശത്രുവിന്റെ പാളയത്തിൽ കടന്നു ചെന്ന് അവരെ കൊള്ളയിടണം. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. പിശാച് അടിമപ്പെടുത്തിയിരിക്കുന്ന ജീവിതങ്ങളെ അവിടെ നിന്ന് വിടുവിച്ചുകൊണ്ട് വരിക, അതാണ് സുവിശേഷത്തിന്റെ ശക്തി. നമ്മൾ പോരാളികളാ, അങ്ങോട്ട് കടന്നു ചെല്ലണം. രണ്ട്, അത് മാത്രം പോരാ, ഒരു ഡിഫൻസും കൂടെ ഉണ്ട്. എന്താ ഡിഫൻസ്? കാരണം എന്താ? അവൻ നമ്മൾക്കെതിരെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അറിയാൻ എന്ത് ചെയ്തോണ്ടിരിക്കുക? ചുറ്റിത്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മറ്റിവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്? ലോകത്തിൽ കഷ്ടമുണ്ട്, കഷ്ടമുണ്ട്. യു ഹാവ് ട്രിബുലേഷൻ, യു ഹാവ് സഫറിങ്, യു ഹാവ് പ്രോബ്ലംസ്. അത് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചോ രോഗത്തെ കുറിച്ചോ ഒന്നും അല്ല പ്രൈമറിലി. മേ ബി അതിന്റെ പാർട്ട്, അതിന്റെ ചില കാര്യങ്ങളൊക്കെ നിന്നെ ബാധിക്കാം, ബാധിക്കാം. പക്ഷേ പിശാച് നിരന്തരം നമുക്കെതിരെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളവന് യേശു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന്, നിർമ്മലതയിൽ നിന്ന് നമ്മളെ വീഴ്ത്തിക്കളയുക എന്നുള്ളതാണ്. വീഴ്ത്തിക്കളയുക. പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നറിയാമോ? നിങ്ങൾക്കും ലോകത്തെ ജയിക്കാനായിട്ട് കഴിയും, നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാനായിട്ട് കഴിയും. കഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്നാണ് ഒന്ന് യോഹന്നൻ 5:5 അപ്പോസ്തലൻ യോഹന്നൻ പറഞ്ഞത്. അപ്പോൾ കർത്താവ് ലോകത്തെ ജയിച്ചത് കൊണ്ട് നമുക്കും ലോകത്തെ ജയിക്കാനായിട്ട് കഴിയും, കഴിയും, കഴിയും. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് കർത്താവ് ലോകത്തെ ജയിച്ചത്? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. എങ്ങനെയാണ് കർത്താവ് ലോകത്തെ ജയിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 13:3 അതിന്റെ 3 John 13:3
പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന്, താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ.
താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു, ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു. ഹി ഹാഡ് കം ഫോർത്ത് ഫ്രം ഗോഡ് ആൻഡ് വാസ് ഗോയിങ് ബാക്ക് ടു ഗോഡ്. യേശുവിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ കിടന്ന ഒരു കൺവിക്ഷൻ അതായിരുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, പിന്നെ എന്ത് ചെയ്യാണ്? പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. ലോകവുമായുള്ള ബന്ധത്തിൽ ആദ്യം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കൺവിക്ഷൻ ഇതാ, ഐ ആം ഹിയർ ഓൺലി ഫോർ എ ഷോർട്ട് ടൈം, ഞാനൊരു ചെറിയ സമയത്ത് മാത്രം ഇവിടെ ആയിരിക്കുന്ന വ്യക്തിയാണ്, അതിനുശേഷം ഞാൻ എൻ്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകേണ്ടവനാണെന്നുള്ള ചിന്തയാണ് ഈ പോരാട്ടത്തിൽ ഏറ്റവും ആദ്യം വേണ്ട കൺവിക്ഷൻ. പൗലോസ് പറഞ്ഞു, വി ആർ ഏലിയൻസ് ആൻഡ് വി ആർ സ്ട്രേഞ്ചേഴ്സ്, നമ്മൾ അന്യരും പരദേശികളുമാണ്. സ്വരങ്ങൾ, ഈ ബോധ്യമില്ലാത്ത ഒരാൾക്ക് പോലും ലോകത്തിന്റെ ആ പുള്ളിനെ ജയിക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ ഈ ലോകത്തിലൊരു അന്യനാണ്, ഞാനൊരു പരദേശിയാണ്, ഞാനൊരു ചെറിയ സമയത്ത് മാത്രം ഇവിടെ ജീവിക്കേണ്ടവനാണ്, അതിനുശേഷം ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകേണ്ടവനാണെന്നുള്ള ചിന്ത നിരന്തരമായി ഒരു ദൈവവൈദന്റെ ഉള്ളിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും അവൻ ലോകത്തിന്റെ പുള്ളിനെ ജയിക്കാനായിട്ട് കഴിയത്തില്ല, ജയിക്കാൻ കഴിയത്തില്ല. പത്രോസ് ലേഖനങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പത്രോസ് എഴുതുന്നൊരു കാര്യം അതാ, എന്താണ്? നാം അന്യരാണ്, നാം പരദേശികളാണ്, പരദേശികളാണ്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം അതാ. ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയോ ഫാഷനോ ആണെന്ന് നമ്മൾ ചിന്തിക്കരുത്. അതൊക്കെ എന്റെ ചില മാനിഫെസ്റ്റേഷൻസ് മാത്രമാ. ലോകം എന്ന് പറയുമ്പോൾ അതൊരു മൈൻഡ് സെറ്റാ. ലോകത്തിന് ലോകത്തിൻ്റെ ഒരു ഫിലോസഫി ഉണ്ട്. ലോകത്തിന് ലോകത്തിൻ്റെതായ ചില ഔട്ട്ലുക്ക് ഉണ്ട്, ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ലോകത്തിന്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, ലോകത്തിന്റെ ഫിലോസഫിയാ. എന്താ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക? കാരണം എന്താ? അത്രേ ഉള്ളൂ ഇവിടുത്തെ ജീവിതം. നാളെ നമ്മൾ ചാകാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്. ഇത് ലോകത്തിന്റെ ഒരു ഫിലോസഫിയാ. ഈ ഫിലോസഫിയാണ് അനേകരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതെ പറഞ്ഞത്, ലോകത്തിന് അതിൻ്റെ ചില ഫിലോസഫിയുണ്ട്, അത് നാം തിരിച്ചറിയണം. പക്ഷേ യേശുവിന്റെ കാര്യം അറിയാമായിരുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നു, മടങ്ങിപ്പോകുന്നു. ഞാൻ അന്യനാണ്, ഞാൻ പരദേശിയാണ്. ഈ ബോധ്യമുള്ളവർക്കാണ് ലോകത്തെ ജയിക്കാൻ കഴിയുന്നത്. ഈ ബോധ്യമുള്ളവർക്കാണ് പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കാൻ കഴിയുന്നത്, ജയിക്കാൻ കഴിയുന്നത്. കാരണം വൺ ഓഫ് ദി അതർ, നാം കേൾക്കുന്ന ചുറ്റുപാടുമുള്ള മെസ്സേജുകൾ മുഴുവൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമ്മെ ഇവിടത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതാ ലോകത്തിന്റെ ഫിലോസഫി. ഇവിടെ തന്നെ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടാക്കുക, ഇവിടെ തന്നെ. കാരണം എന്താ? ഇവിടെയാണെല്ലാം എല്ലാം, ഇവിടെയാണെല്ലാം എല്ലാം. എന്നാൽ ഒരു ദൈവവൈദൽ അതിന് വിരോധമായി അവൻ കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ ലോകം അവനെ എന്തു ചെയ്യും? ലോകം അവനെ പകയ്ക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനല്ലേ വാക്ക് എഴുതിയിരിക്കുന്നത് യോഹന്നാൻ 17, ജോൺ 17. ആ വാക്ക് കിട്ടുകയാണെങ്കിൽ വായിക്കാം. എത്ര? 14. ആ വായിച്ചു.
ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു,
ആ
ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു.
ആ ശ്രദ്ധിക്കണേ, ലോകം എപ്പോഴാ പകയ്ക്കുന്നേ? ലോകം നമ്മൾ എപ്പോഴാ ഹേറ്റ് ചെയ്യുന്നേ? എപ്പോഴാ ഹേറ്റ് ചെയ്യുന്നേ? നമ്മൾ അതിനോട് ചേർന്നിരിക്കാതിരിക്കുമ്പോഴാണ് ലോകം നമ്മളെ പകയ്ക്കുന്നേ, ലോകം നമ്മളെ വെറുക്കുന്നത്. സ്വരങ്ങളെ, ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യം ഇതാണ്, നാളുകൾ കഴിയും തോറും ലോകത്തിന് നമ്മളോടുള്ള വെറുപ്പ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ലോകം ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മെ വെറുക്കുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നേ. എന്തായിരിക്കും കാരണം? കാരണം ഇതാ, നാം കുറേയും കൂടെ ലോകവുമായിട്ട് ചേർന്ന് പോകുന്നതുകൊണ്ടാ ലോകം നമ്മെ പകയ്ക്കാത്തത്, ലോകം നമ്മെ പകയ്ക്കാത്തത്. നാം അതിനോട് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ലോകം നമ്മളെ പകയ്ക്കാത്തത്. ഇപ്പൊ നമുക്ക് ലോകത്തിന് നമ്മളോട് യാതൊരുവിധ പ്രശ്നവുമില്ല, കാരണം നാം അതിനോട് ഒത്തിരി ചേർന്നു പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്താ ലോകം എന്ന് പറയുന്നത് നമുക്കറിയാം. നോക്കിയോ ഒന്നുകൂടെ നമുക്കൊന്ന് ഒന്ന് നോക്കാം. ഒന്ന് യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 15-ഉം 16-ഉം.
ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു.
ലോകത്തിന്റെ പ്രത്യേകതയുണ്ട്, അത് ഒഴിഞ്ഞു പോകുന്നതാണ്. ഇറ്റ് വിൽ പെരിഷ്. അതാ ലോകത്തിന്റെ പ്രത്യേകത. എന്തൊക്കെയാ ലോകത്തിലുള്ളത്? Lust of the flesh, lust of the eyes, and the boastful pride of life. ഇതാ ലോകത്തിലുള്ളത്. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. സ്വരങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മെ കൊണ്ട് എത്തിക്കുന്ന എവിടാന്നറിയാം? അതേ പറഞ്ഞു വരുന്നത്, യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന്, യേശുക്രിസ്തുവിനോടുള്ള നിർമ്മലതയിൽ നിന്ന്, അതിൽ നിന്ന് നമ്മെ മാറ്റിക്കൊണ്ടുപോവുക ലോകം ചെയ്യുന്നത്. അതാ നാം തിരിച്ചറിയണ്ടേ. ലോകം ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയത കർത്താവിനെ കുറിച്ച് ധ്യാനിക്കേണ്ട നമ്മുടെ മനസ്സ്, ലോകം അതിനെ മറ്റു പല കാര്യങ്ങളിൽ കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുക. ദൈവവചനം നിരന്തരമായി ധ്യാനിക്കുകയും ചിന്തിക്കുകയും അതിൻപരം അതിനോട് ചേർന്ന് നടക്കുകയും ചെയ്യേണ്ട നമ്മെ മറ്റു പല കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ ലോകം നിറയ്ക്കാൻ വേണ്ടി നോക്കുക. ഇതാ ഫൈറ്റ് എന്ന് പറഞ്ഞത് കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സഹോദരനെ കണ്ടു. ആ സഹോദരൻ കോളേജിൽ പഠിക്കുക, 2 ദിവസം ലീവാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ? ഓ, വലിയ ബുദ്ധിമുട്ടാണ് സ്കൂൾ എന്നെ കോളേജില്, അതുകൊണ്ട് 2 ദിവസം ലീവ് എടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു, സഹോദര വെൽ ഡൺ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ സഹോദരൻ വളരെ ഭാരപ്പെട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഭാരപ്പെടേണ്ട കാര്യമില്ല, ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാ. കാരണം ലോകത്തിന്റെ കാര്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടാ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായത്. ലോകത്തിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ ലോകത്തിന്റെ കാര്യങ്ങളെ ഫേസ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വലിയ വിഷമം ഉണ്ടായതിന്റെ കാര്യം, യു ആർ ഫൈറ്റിംഗ്. ദാറ്റ്സ് വൈ ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ അലൈവ്. നിങ്ങൾ ജീവനുള്ള വ്യക്തിയാ. ഒരു മീനെ പിടിച്ച് കരക്കിടുമ്പോൾ അത് കിടന്ന് പിടയ്ക്കും. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിന് ജീവനുണ്ട് എന്നുള്ളതാ. എന്നതുപോലെ തന്നെ ഈ ലോകത്തിലെ കാര്യങ്ങളുടെ നടുവിൽ നമ്മെ അത് നമ്മളെ ഭാരപ്പെടുത്തുന്നെങ്കിൽ, നമ്മളെ ദുഃഖിപ്പിക്കുന്നെങ്കിൽ, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നെങ്കിൽ, യു ആർ ഇൻ ദ റൈറ്റ് പാത്ത്. യു ആർ ഇൻ ദ റൈറ്റ് പാത്ത്. ഞാൻ ലോത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലോത്ത് എന്താണ്? തന്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിൽ നൊന്ത് വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. ദൈവമക്കളുടെ എല്ലാം ഏറ്റവും എക്കാലത്തെയും ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു, ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ അതിന്റെ കാര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ അവരങ്ങ് ഡിസ്ട്രാക്റ്റഡായി, അവരങ്ങ് ഡിസ്റ്റർബ്ഡായി. ഫൈൻ, ദാറ്റ് ഇസ് എ ഗുഡ് സൈൻ. അതൊരു നല്ല സൈനാ. കാരണം എന്താണെന്ന് അറിയാമോ? വി ആർ നോട്ട് കോംപ്രമൈസിങ് വിത്ത് ദ വേൾഡ്. ലോകത്തോട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ ഇടയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആകുന്നതും നിങ്ങൾ ഇടയ്ക്ക് ദുഃഖിക്കേണ്ടി വരുന്നതും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യു ആർ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ, ഡോണ്ട് വറി, ഗോ അഹെഡ്. പറയുന്നത് മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 1-ാമത്തെ കാര്യം നാം തിരിച്ചറിയേണ്ട കാര്യം, നമ്മൾ അന്യരും പരദേശികളുമാണെന്നുള്ള ഒരു ചിന്ത നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അന്യരും പരദേശികളുമാണ്, എന്റെ സ്വന്തം സ്ഥലം ഇവിടെയല്ല, എന്റെ കർത്താവിന്റെ അടുക്കിലേക്കാ, അവിടെയാണ് എന്റെ സ്വന്തം സ്ഥലം. അതാ എബ്രായർ 11-ൽ പറയുന്നത്. നിങ്ങൾ 1 യോഹന്നാൻ 5 എടുത്തേ ആദ്യം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തില് അതിന്റെ 4-ാം വാക്യം,
ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ.
അടുത്ത വാക്യം കൂടെ,
യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ?
കണ്ടോ, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനൊക്കെയും ഒരു പവർ ഉണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും എന്ത് ചെയ്യുന്നു? ലോകത്തെ ജയിക്കുന്നു. എങ്ങനെയാ? വിശ്വാസം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ? നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ ആരാ ലോകത്തെ ജയിക്കുന്നത്? അടുത്ത വാക്യം, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനാണ് ആരെന്ത് ചെയ്യുന്നത്? ലോകത്തെ ജയിക്കുന്നത്. എന്താ വിശ്വാസം? എന്താ വിശ്വാസം? എബ്രായർ 11 വിശ്വാസിന്റെ അധ്യായം. എപ്പോഴും വിശ്വാസത്തെ കുറിച്ച് സംശയം വരുമ്പം എബ്രായർ 11 പോകണം. എന്റെ 7 വാക്യം, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പട്ടകം തീർത്തു, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു.
യെസ്, നോഹ.
നോഹയെ കുറിച്ച് പറയാണ്, നോഹ പെട്ടകം പണിതപ്പോൾ നോഹ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ഹി കണ്ടംഡ് ദ വേൾഡ്. നോഹ പെട്ടകം പണിതപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയായിരുന്നു. എന്താ കുറ്റം വിധിക്കുന്നത്? ഈ ലോകം ഇവിടം കൊണ്ട് തീരും, എന്നാൽ എനിക്കൊരു പെട്ടകമുണ്ട്, ആ പെട്ടകം മാത്രം നിലനിൽക്കും. അത് ദൈവം പറഞ്ഞിട്ട് ഞാനത് ചെയ്യുകയാണ്. ശ്രദ്ധിക്കണേ, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാ, ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് ഈ ലോകം ഇവിടെ അവസാനിക്കുമെന്നും ലോകവും അതിലുള്ളതൊക്കെയും അവസാനിക്കുമെന്നും, എന്നാൽ അതിന്റെ അപ്പുറത്ത് നിത്യമായ ഒന്ന് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. വിശ്വാസത്താൽ അവനൊരു പെട്ടകമുണ്ടാക്കി, അതുകൊണ്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ലോകത്തെ കുറ്റം വിധിച്ചു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന 99% ആൾക്കാരും ബാപ്റ്റിസം എടുത്തവരാ. ബാപ്റ്റിസം എന്റെ ബ്യൂട്ടിഫുൾ പിക്ചറാ. എന്താണെന്നറിയാമോ? വെള്ളത്തിന്റെ അടിയിലേക്ക് ഒരാൾ പോകുമ്പോൾ എന്താ പറയുന്നേ? ദൈവം ലോകത്തെ കുറ്റം വിധിച്ചത്, ശിക്ഷ വിധിച്ചത് ഒരിക്കലെ പ്രകാരമായിരുന്നു. നോഹയുടെ കാലത്തിൽ ജലപ്രളയം വരുത്തിയ മുഴു ലോകത്തെയും എന്ത് ചെയ്തു? വെള്ളത്തിനടിയിലാക്കി. അതായിരുന്നു ശിക്ഷാവിധി. ഒരാൾ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ എന്താണ്? എന്റെ ശിക്ഷാവിധി മുഴുവൻ അവിടെ കൊണ്ട് അവസാനിക്കുക, ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് ഞാൻ എഴുന്നേറ്റ് വരുന്നു. ബാപ്റ്റിസം ഒരു പിക്ചറാ, ഒരു പിക്ചർ, ഒരു സിമ്പലാണത്. ഇവിടെ നോഹ, എന്തായിരുന്നു നോഹയുടെ വിശ്വാസം? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാ, കാണാത്ത കാര്യത്തെ കുറിച്ചുള്ള ബോധ്യം. ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണെന്നും കാണപ്പെടാത്തവ നിത്യമാണെന്നും എന്നുള്ളതാ വിശ്വാസം. വീണ്ടും അടുത്ത വാക്യം വായിക്കുമ്പോ അവിടെയും അത് തന്നെ എഴുതിയിരിക്കുന്നേ. അതിന്റെ 9 വാക്യം, വിശ്വാസത്താൽ അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, അവൻ വാഗ്ദദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തിന്റെ കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം തനിക്ക് വാഗ്ദത്തം കിട്ടിയ ദേശത്ത് കൂടാരവാസിയായിട്ട് അവൻ താമസിക്കുക. എന്താ കാര്യം? വിശ്വാസം. എന്താ വിശ്വാസം? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം എനിക്കുണ്ട്. സോ ഒരാളെ വിശ്വാസം, ഇറ്റ് ഈസ് നോട്ട് ഇന്റലക്ച്വൽ. വിശ്വാസം എന്ന് പറഞ്ഞത് ബുദ്ധിപരമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല, മറിച്ച് വിശ്വാസമുള്ളവർ എന്താ ചെയ്തത്? ഈ ഇത് വായിച്ചാൽ മതി, അദ്ദേഹം വായിച്ചാൽ മതി. നിങ്ങൾ ശാന്തമായി വീട്ടിൽ പോയിരുന്ന് എബ്രായർ 11 വായിക്കുക. എന്താ വിശ്വാസം അവിടെ കാണാൻ പറ്റും? കാരണം ഈ ലോകം ഇത് താൽക്കാലികമാണ്, ഇത് ടെമ്പററിയാണ്. നമ്മളിവിടെ ഒരു ചെറിയ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്ത് നിത്യമായി ദൈവത്തിന്റെ കൂടെയുള്ള ഒരു വാസം, അതാ വിശ്വാസം. വീണ്ടും അതിന്റെ താഴേക്ക് നിങ്ങൾ വായിച്ചു, അവിടെ 13 വാക്യം, ഇവരെല്ലാവരും വാഗ്ദത്ത് നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്നത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഓൾ ദീസ് ഡൈഡ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ മരിച്ചു. എന്താ വിശ്വാസത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ? അതവിടെ എഴുതി വെച്ചിരിക്കുന്നേ. അവരെന്തായിട്ട് പറഞ്ഞത്? ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് അവരേറ്റു പറഞ്ഞു. യേശു ദൈവപുത്രനെന്ന് ഒരുവൻ വിശ്വസിക്കുമ്പം അത് ഇന്റലക്ച്വൽ ആയിട്ടുള്ളൊരു അറിവല്ലെന്ന് ഇനി പറഞ്ഞു വരുന്നത്. അവന്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്ന അറിയാമോ? കാണപ്പെടാത്തവയൊന്നുണ്ട്. എന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ഇവിടത്തെ ന്യായവിധിയിൽ ഞാൻ ഇനി ഉൾപ്പെടുകയില്ല, എനിക്ക് നിത്യമായൊരു സ്ഥലം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാ വിശ്വാസം. പഴയ ഭക്തന്മാര് മുഴുവൻ ആ ഒരൊറ്റ കാര്യത്തിലാണ് ജീവിച്ചത്. അതാണ് ആദ്യം പറഞ്ഞേ, യേശുവിന്റെ കൺവിക്ഷൻ അതായിരുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നുവെന്നും യേശു അറിഞ്ഞിട്ട്. ഒന്നാമത്തെ തിരിച്ചറിവ് ഇതാണ്, ഞാൻ അന്യനാണ്, ഞാനൊരു പരദേശിയാണ്. അത് മാത്രമല്ല, ഈ ലോകത്തിൽ ഒറ്റ കാര്യമുള്ളൂ, ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദ വേൾഡ് വിൽ പെരിഷ്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രം എന്നേക്കും ഇരിക്കും. ഇപ്പൊ നമ്മൾ സാധാരണ കേൾക്കുന്ന വിശ്വാസത്തിൽ ജനിച്ചു എന്നുള്ള കേൾക്കുന്നത്, വിശ്വാസത്തിൽ ജനിക്കാൻ പറ്റത്തില്ല, വിശ്വാസത്തിൽ മരിക്കാം. ആരൊക്കെ തങ്ങൾ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറഞ്ഞ് എന്റെ ശാശ്വതമായി ഇവിടെ എന്റെ കർത്താവിന്റെ കൂടെയാണ് എന്ന് ഏറ്റുപറയുന്നു, അവരൊക്കെയാണ് വിശ്വാസത്തിൽ മരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. ഇല്ലെങ്കിൽ ഈ ലോകം നമ്മെ അതിലേക്ക് വലിക്കും. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങൾ.
ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ ഭയക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല.
വലിയൊരു പുരുഷാരം യേശുവിന്റെ കൂടെ പോകുമ്പോൾ തിരിഞ്ഞവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും ഇഫ് എനിവൺ കംസ് ടു മീ ആൻഡ് ഡസ് നോട്ട് ഹേറ്റ് ഹിസ് ഓൺ ഫാദർ മദർ വൈഫ് ചിൽഡ്രൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് യെസ് ആൻഡ് ഈവൻ ഹിസ് ഓൺ ലൈഫ് ഹി കനോട്ട് ബി മൈ ഡിസൈപ്പിൾ. രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബന്ധങ്ങൾ വേണ്ട എന്നുള്ളതല്ല എന്റെ അർത്ഥം. കാരണം കർത്താവിന്റെ വാഗ്ദത്തത്തോടുകൂടി കൽപ്പനയാണ്, എന്താണ്? നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയും എന്ത് ചെയ്യുക? ബഹുമാനിക്കുക. മക്കളെ, ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിപ്പീൻ. കർത്താവ് തന്നെയാ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഈ ലോകത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ഏറ്റവും കൂടുതൽ തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത് ബന്ധങ്ങളാണ്. ഇനി നിങ്ങളെ ബന്ധങ്ങളെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള റിലേഷൻസിന്റെ കാര്യം അവിടെ പറയുന്നത് എന്തൊക്കെയാ? അപ്പൻ, അമ്മ, പിന്നെ ആരാ? ഭാര്യ, മക്കൾ, സഹോദരൻ, സഹോദരി. ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ബന്ധം എടുത്തു വച്ചിട്ട് കർത്താവ് പറയാണ്, ഇവരെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് വെറുക്കണം. നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല വാക്യോ. അയ്യോ, നമ്മൾ ആ വാക്യൊക്കെ വരുമ്പോഴത്തേക്ക് അന്നേരം എന്ത് ചെയ്യും? ഫാസ്റ്റ് ഫോർവേഡ് അടിക്കും, FF അന്നേരം അടിക്കും. കാരണം ഇതൊക്കെ എങ്ങനെയാ പറ്റുന്നത്? അവരെ വെറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ വെറുക്കുന്ന എന്തിന്റെ പേരില്ല, അവര് ചെയ്ത എന്തെങ്കിലും പ്രവൃത്തിയുടെ പേരിലാണ് നമ്മൾ ഒരാളെ വെറുക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഈ ഒരു ബന്ധങ്ങളും നിങ്ങളെ തടയാൻ കഴിയാത്ത വിധം അത്രത്തോളം കർത്താവിനെ സ്നേഹിക്കണം. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വെറുപ്പ് എന്നുള്ള അർത്ഥത്തിലെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, എന്ത് ചെയ്യണം? അപ്പനേക്കാളും അമ്മയെക്കാളും എല്ലാം ഉപരി എന്നെ സ്നേഹിക്കാത്തവൻ എനിക്ക് കൊള്ളാകുന്നവൻ അല്ല. അവരെ സ്നേഹിക്കേണ്ടെന്നോ അവരെ കരുതേണ്ടെന്നോ ബഹുമാനിക്കേണ്ടെന്നോ അല്ല അതിന്റെ അർത്ഥം. പക്ഷേ കർത്താവിനോടുള്ള ബന്ധം, ആ ബന്ധത്തെ തടയാൻ ഈ ഒരു ബന്ധങ്ങൾക്ക് സാധ്യമല്ലാത്ത വിധത്തിൽ അതായിരിക്കണം നമ്മുടെ നിലപാട്. ഒത്തിരി പേര് അവരുടെ വിശ്വാസത്തിൽ വീണു പോയത് എവിടെ നിങ്ങൾക്കറിയാമോ? വീണോ? ഒത്തിരി പേര് അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ വീണു പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളുടെ ഇൻഫ്ലുവൻസാ. സ്വരങ്ങളെ കർത്താവിനെ അനുഗമിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതാ. അപ്പനേക്കാളധികം അമ്മയെക്കാളധികം കർത്താവിനെ അനുസരിക്കാൻ. ഒത്തിരി പേര് അവരുടെ വിവാഹ ജീവിതം വന്നപ്പോൾ, ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ, കാരണം അവരുടെ വിവാഹ ജീവിതത്തിന്റെ സമയത്ത് അപ്പനെയും അമ്മയെയും അനുസരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ അവരുടെ കർത്താവുമായിട്ടുള്ള ബന്ധം അവരുടെ നഷ്ടപ്പെട്ടു പോയി. ഒരൊറ്റ കോംപ്രമൈസ് അവരുടെ വിശ്വാസ ജീവിതത്തെ തകർത്തു കളഞ്ഞു. അതാ കർത്താവ് പറഞ്ഞേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒരാളെ കർത്താവിനോടുള്ള നിലപാടെടുക്കേണ്ടി വരുമ്പോഴാണ് ലോകം നമ്മളെ പകയ്ക്കുന്നത്. അല്ലാതെ ലോകം ഒരിക്കലും നമ്മളെ പകയ്ക്കരുത്, നിങ്ങളെ പേടിക്കുക വേണ്ട. ലോകം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തേ ഉള്ളൂ. എന്താണെന്നറിയാമോ? എപ്പോഴാ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്? മദ്യപാനി ആയിരുന്നു, മദ്യപാനി നിർത്തി. അടിപിടി ആയിരുന്നു, അടിപിടി നിർത്തി. ഇതെല്ലാം കാണുമ്പോൾ ലോകം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ കർത്താവിന്റെ പിന്നാലെ നാം യാത്ര ചെയ്യുമ്പോൾ, കർത്താവിന് വേണ്ടി നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ ലോകം നമ്മെ പകയ്ക്കും, ലോകം നമ്മെ പകയ്ക്കും. മക്കൾ, ഒത്തിരി മാതാപിതാക്കൾ കോംപ്രമൈസ് ചെയ്ത് എവിടെയാ? മക്കളുടെ കാര്യം വന്നപ്പോഴാ. മക്കളുടെ കാര്യം വന്നപ്പോ കാരണം എന്താണെന്നറിയാമോ? അനേകർ മക്കളെ കർത്താവിനേക്കാളധികം സ്നേഹിച്ചു, കർത്താവിനേക്കാളധികം സ്നേഹിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം അതാ, എന്റെ മക്കളെക്കാളധികം ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഏലി പുരോഹിതനെ കുറിച്ച് പറഞ്ഞ വാക്കുകള് ഞാൻ പലപ്പോഴും ഭയത്തോടു കൂടിയാണ് നോക്കുന്നത്. മക്കൾ ദൈവദൂഷണം പറഞ്ഞത് കണ്ടിട്ട്, മക്കൾ ദൈവദൂഷണം ചെയ്യുന്ന കണ്ടിട്ട് ഏലി പുരോഹിതൻ മിണ്ടാതിരുന്നു. ഇറ്റ്സ് എ കോംപ്രമൈസ്. മക്കൾ ഒരു പക്ഷെ മാറിപ്പോയേക്കാം, അതല്ല വിഷയം. പക്ഷേ നമ്മുടെ വാട്ട് ഈസ് അവർ റെസ്പോൺസ്. മക്കൾ ദൈവത്തിനെതിരെ സംസാരിക്കുമ്പോൾ അത് കേട്ട് മിണ്ടാതിരുന്നിട്ട് ഓക്കെ, കുഴപ്പമില്ല. നോ, മക്കൾ, അനേക മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസുകൾ ചെയ്തു. പിന്നെഴുതിരിക്കുകയാണ് സഹോദരന്മാരും സഹോദരിമാരും. ഞാൻ ചില സഹോദരങ്ങളെ കണ്ടിട്ട് എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ വീതം കിട്ടിയില്ല. ഒരൊറ്റ റീസൺ, ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അവർ ധീരരായി. കാരണം അവരൊരു കാര്യം വിളിച്ചു പറഞ്ഞവർ ലോകത്തെ, അവരുടെ അവകാശം വേണ്ടെന്ന് വെച്ചപ്പോൾ അവർ ലോകത്തെ കുറ്റം വിധിക്കുകയായിരുന്നു. അങ്ങനെയുള്ളവരാ പ്രിയ സഹോദരങ്ങളെ ദൈവസഭ പണിതിരിക്കുന്നത്. അവരുടെ അവകാശം, മാതാപിതാക്കൾ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാൽ, ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്നാൽ നിനക്ക് വീതം തരാം. അവർ പറഞ്ഞു വേണ്ട. അതാ അവർ ലോകത്തെ കുറ്റം വിധിച്ചു. നോഹ പെട്ടകം പണിതപ്പോൾ ലോകത്തെ കുറ്റം വിധിച്ചതുപോലെ തങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന അവകാശം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വേണ്ടെന്ന് വെച്ചപ്പോൾ അവർ ലോകത്തെ കുറ്റം വിധിക്കുകയായിരുന്നു, കുറ്റം വിധിക്കുകയായിരുന്നു. സഹോദരങ്ങൾ, ഏറ്റവും അടുത്ത ബന്ധങ്ങൾ യേശു കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ സാധ്യതയുണ്ടെന്ന് ഒരു ദൈവവേദൻ തിരിച്ചറിയണം. അതാ കർത്താവ് പറഞ്ഞത്, ഇൻ ദ വേൾഡ് യു ഹാവ് ട്രിബുലേഷൻ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു കർത്താവിന്റെ സ്വന്തം സഹോദരന്മാർ അവനെതിരായിരുന്നു. അവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത്, അവര് പറഞ്ഞു, പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതൊക്കെ പോയി പരസ്യമായി ചെയ്യണം. ഇതെല്ലാം ഫേസ് ചെയ്താണ് യേശു കർത്താവ്. അതാ യേശു പറഞ്ഞത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ യേശു വെറുതെ പറഞ്ഞതല്ല, പറഞ്ഞതല്ല. ഒരിക്കൽ തന്റെ അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണാൻ വേണ്ടി വന്നു. യേശു പറഞ്ഞു, എന്റെ അമ്മയാര്, എന്റെ സഹോദരന്മാരാര്? ചുറ്റുമുള്ള തന്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവവചനം അനുസരിക്കുന്ന ഇവരാണ് എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. സഹോദരന്മാരും മാനുഷിക ബന്ധങ്ങളെക്കാൾ ഉപരി ദൈവത്തെ അനുസരിക്കുന്ന കാര്യമാണ് യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാ യേശു പറഞ്ഞത്, ഞാൻ ലോകത്തെ ജയിച്ചു, ജയിച്ചു, ഞാൻ ലോകത്തെ ജയിച്ചു. മാനുഷികമായ ബന്ധങ്ങൾ നാം പരിശോധിച്ചു നോക്കണം. ഓരോ ബന്ധങ്ങളുടെ നടുവിലും യേശു ഉണ്ടോ എന്ന് നാം പരിശോധിച്ചു നോക്കണം. അപ്പന്റെയും സ്വന്തം അപ്പന്റെയും അമ്മയുടെയും ബന്ധത്തിന്റെ നടുവിൽ യേശു ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ യേശുവിന്റെ നടുവിൽ ഉണ്ടായിരിക്കട്ടെ. മക്കളുമായിട്ടുള്ള ബന്ധത്തിന്റെ നടുവിൽ യേശു ഉണ്ടായിരിക്കട്ടെ. എല്ലാ ബന്ധങ്ങളെയും ഡിഫൈൻ ചെയ്യുന്നത് യേശുവുമായുള്ള നമ്മുടെ ബന്ധമായിരിക്കണം. നോ കോംപ്രമൈസ്, നോ കോംപ്രമൈസ്. നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് അകലം വിട്ടവനെ അനുഗമിച്ചു. ഞാനത് അലിഗോറിക്കലായിട്ട് അങ്ങ് എടുക്കുക. ഒരു ഒരു ഡിസ്റ്റൻസ് വിട്ട് യേശുവിനെ അനുഗമിച്ചു. വാട്ട് ഈസ് ദ റിസൾട്ട്? പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഒരു ബാല്യക്കാരൻ വെറും ഒരു പുതപ്പ് പുതച്ച് യേശുവിനെ ഒരു ദൂരെ നിന്ന് അനുഗമിച്ചു. അവരവനെ പിടിച്ചപ്പോൾ അവൻ പുതപ്പിട്ട് ചോടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞേ. സ്വരങ്ങളെ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, സ്നേഹിക്കണം. ഇന്ന് യേശു കർത്താവിനോടുള്ള നമ്മുടെ ഇന്റിമസി, നമ്മുടെ ആഴമേറിയ സ്നേഹബന്ധം കുറഞ്ഞു പോയെങ്കിൽ അതിനൊറ്റ റീസണേ ഉള്ളൂ, എവിടെയോ ലോകം നമ്മളെ അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. അതാ കർത്താവ് പറഞ്ഞത്, ഇൻ ദ വേൾഡ് യു ഹാവ് ട്രിബുലേഷൻസ്, യു ഹാവ് ട്രിബുലേഷൻ, യു ഹാവ് ട്രിബുലേഷൻ. ഇനി ഉപദേശങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കൊരിന്ത്യർ 2 കൊരിന്ത്യർ 11 മൂന്നും നാലും വാക്യങ്ങൾ. 2 കൊരിന്ത്യൻസ് 11:3-4.
എന്നാൽ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം.
ഓ പൗലോസ് പറയുക, യു ബെയർ ദിസ് ബ്യൂട്ടിഫുള്ളി. നല്ല ചോദിക്കുക, ഇവിടെ ഇവിടെ പറഞ്ഞത് യേശു ക്രിസ്തുവിനുള്ള ഏകാഗ്രതയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളഞ്ഞ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ. വീണ്ടും പറയുകയാണ്, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിൽ ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുക, തിരുവചനത്തിലെ യഥാർത്ഥ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിന് പകരം മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വളരെ കൂളായിട്ടത് കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം എന്നാ പറഞ്ഞു. നിത്യജീവനിലേക്ക് നമ്മെ നടത്താത്ത, ഈ ലോകത്തെ വെറുക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കാത്ത മറ്റൊരു സുവിശേഷം, ഉപദേശത്തെ കുറിച്ച് പറയുക, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം എന്നാ പറഞ്ഞേ. ഞാനൊരു ചർച്ചയിൽ ഒരിക്കല് നാട്ടിലൊരു പ്രാവശ്യം പോയപ്പോഴത്തേന് അവിടെ വളരെ യാദൃശ്ചികമായിട്ട് പോകേണ്ടി വന്നു. എന്റെ എന്റെ ഫാദറിന്റെ സുഖമില്ല, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ അടുക്കലേട്ട് പോകണം. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ചർച്ചയിൽ ഞാൻ പോയി. അവിടെ പ്രസംഗിച്ച സുവിശേഷം അത് ഏകദേശം 1 മണിക്കൂറോളം ഞാൻ കേട്ടിരുന്നു. സുവിശേഷം ഇതാണ്, കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് നിങ്ങളെ വാലല്ല തലയാക്കാൻ പോകുന്നു, നിങ്ങൾക്ക് ഒത്തിരി അത് കിട്ടാൻ പോകുന്നു, ഇത് കിട്ടാൻ പോകുന്നു. സൗരങ്ങളെ നിങ്ങൾക്കറിയോ, ഞാൻ അങ്ങ് റെസ്റ്റ്ലെസ് ആയി, എനിക്ക് അവസാനം എന്തെങ്കിലും ആ വ്യക്തിയോടൊന്ന് പറയാതെ പോരാൻ പറ്റത്തില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. പക്ഷെ ഞാൻ പ്രസംഗം കഴിഞ്ഞിട വെയിറ്റ് ചെയ്തു, മീറ്റിംഗ് തീർന്ന ശേഷം അദ്ദേഹത്തെ കാണാൻ ആൾക്കാരുണ്ടോ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. കാരണം വേറൊന്നുമല്ല, എന്റെ ഉള്ളിൽ ഞാൻ റെസ്റ്റ്ലെസ് ആയി, അദ്ദേഹത്തോട് എന്തെങ്കിലും സംസാരിക്കണം. ഞാൻ കടന്നു ചെന്ന അദ്ദേഹത്തോട് സംസാരിച്ചു, ഞാൻ ചോദിച്ചു, ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ഒരു വിശ്വാസിയാണെന്ന് ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ ഒന്ന് മനസ്സിലാകാത്തവരെ നോക്കി. ഞാൻ ചോദിച്ചു, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരന്റെ വിശ്വാസിയാണോ? ഞാൻ പറഞ്ഞല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാർ റിലയൻസും ടാറ്റായും ബിർളായും അവരൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാർ. അപ്പോൾ കർത്താവ് നമ്മളെ ഏറ്റവും വലുതായിട്ട് ഉയർത്തും എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഉയർത്തുന്ന കാര്യമല്ല സഹോദര. പക്ഷേ ലോകത്തോട് ചേർന്ന് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ എരിവ് എവിടെയോ കുറഞ്ഞു പോകും, നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ തോന്നത്തില്ല. ഫൈൻ, അതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല, എല്ലാം നല്ലതാ, ഒരേ കാര്യമാ, ദാറ്റ് ഇസ് കോംപ്രമൈസ്. യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ വരുമ്പോഴാണ് നമ്മുടെ ഹൃദയം ചൂടുപിടിക്കേണ്ടത് സഹോദരങ്ങളെ. അല്ലാതെ വരുന്ന ദേഷ്യമൊക്കെ മാനുഷികമാ, പ്രാകൃതവും പൈശാചികവുമാ. പക്ഷേ യേശു കർത്താവിനോടുള്ള സ്നേഹത്തിൽ, യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ അവന്റെ നാമ അപമാനിക്കപ്പെടുന്നത് കാണുമ്പോൾ അവിടെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഹൃദയം ചൂടുപിടിക്കേണ്ടത്. ഹൃദയം ചൂടുപിടിക്കേണ്ടത് അവിടെയാ. കർത്താവ് പറഞ്ഞൊരു കാലഘട്ടം വന്നിരിക്കുക, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കുവാനായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. മൈ കൺസേൺ എന്താണെന്നറിയാം സഹോദരങ്ങൾ, എനിക്ക് ഒറ്റ കൺസേൺ ഉള്ളൂ, അതാ ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിനോടുള്ള ഇന്റിമസി, യേശു കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒന്നും നമ്മെ വേർപിരിക്കുവാൻ ഇടയാക്കരുത്. ഒന്നും ആ കർത്താവിനോടുള്ള നമ്മുടെ തീഷ്ണത കുറഞ്ഞു പോയെങ്കിൽ അതിന്റെ അർത്ഥം എവിടെയോ ഒരു കോംപ്രമൈസ് വന്നെന്നാണ്. കർത്താവിന്റെ കൂടെ ഇരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കുറഞ്ഞു പോകുമ്പോൾ എവിടെയോ ഒരു കോംപ്രമൈസ് വന്നു എന്നുള്ള ഞാൻ തിരിച്ചറിയുന്ന എന്റെ ജീവിതത്തിൽ, എവിടെയോ ഞാൻ തിരിച്ചറിയുക, എവിടെയോ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ശാന്തമായി കർത്താവിന്റെ സ്ഥലം ഇരുന്നാ മതി, കർത്താവ് നമുക്ക് വെളിച്ചം തരും. എവിടെയാ നാം കോംപ്രമൈസ് ചെയ്യുന്നത്? എവിടെയാണ് ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ഒരു അനുരഞ്ജനം പ്രഖ്യാപിച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമുക്ക് വെളിച്ചം തരും. കൊളോസ് ലേഖനം, അത് പറഞ്ഞു വേണ്ടി അവസാനിപ്പിക്കാം. കൊളോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ.
അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ആ ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കോണം. ഹി ഈസ് ദി ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്, ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ. By him all things were created. അവൻ മുഖാന്തരം എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഇംഗ്ലീഷിൽ അവസാനിപ്പിക്കുന്നത് all things have been created through him and for him. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവൻ മുഖാന്തരവും അവനായിട്ടുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവൻ മുഖാന്തരവും അവനായിട്ടും എന്തൊക്കെയുണ്ട് അതിൻ്റെ അകത്ത്? ദൃശ്യ സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ദൃശ്യമായത് അല്ലെങ്കിൽ കാണുവാൻ സാധിക്കുന്നത്, കാണുവാൻ സാധിക്കാത്തത്. അടുത്തത് സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, ത്രോൺസ്, ഡൊമിനിയൻസ്, വാഴ്ചകൾ, അധികാരങ്ങൾ, സകലവും. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയട്ടെ, ഒരു പുല്ല് നിങ്ങൾ കാണുമ്പോൾ ആ പുല്ല് സൃഷ്ടിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിനായിട്ടാ. ഒരു പുല്ല്, സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ദൃശ്യമായത്, അദൃശ്യമായത്. എല്ലാം, ഓൾ തിങ്സ്, അണ്ടർലൈൻ ചെയ്യണം അവിടെ, ഓൾ തിങ്സ്, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവന് വേണ്ടി മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് അവന് വേണ്ടി മാത്രമാണ്. എന്റെ സൃഷ്ടിയുടെ പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമാണ് ദൈവത്തിനുള്ളത്, ഇറ്റ് ഈസ് ഫോർ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് അലോൺ. എന്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടിയല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്റെ കർത്താവിന് വേണ്ടിയിട്ടാ. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്റെ കർത്താവിന് വേണ്ടിയിട്ടാ. ഇതാണ് നമ്മെ നമ്മെ ഗ്രിപ്പ് ചെയ്യേണ്ട ട്രൂത്ത്. സകലവും നമ്മൾ അവന് കൊടുക്കേണ്ടത് മഹത്വം കൊടുക്കാം. അതങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാതെ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യട്ടെ, പ്രൊട്ടക്ട് ചെയ്യട്ടെ. യേശു പറഞ്ഞു, പിതാവേ, ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ നിന്റെ നാമത്തിൽ ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു, അവരിൽ ഒരുത്തൻ മാത്രമല്ലാതെ മറ്റാരും നശിച്ചു പോയിട്ടില്ല. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ദിസ് ഈസ് വെരി സീരിയസ്. കർത്താവ് പറയാണ്, ഒരുത്തനല്ലാതെ വേറാരും നശിച്ചു പോയിട്ടില്ല. ആരാത്? യൂദാസ്. 3.5 വർഷക്കാലം ലോകത്തിലെ ഏറ്റവും നല്ല പ്രസംഗം, അത്രയും നല്ല പ്രസംഗം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകത്തുമില്ല. ഹി വാസ് സിറ്റിംഗ് ഇൻ ദ ഹോളി ഓഫ് ഹോളീസ്, അതിപരിശുദ്ധ സ്ഥലത്തായിരുന്ന യൂദാസ്. ബിക്കോസ് ഹി ഈസ് ദ ഹോളി ഓഫ് ഹോളീസ്, അവനാണ് അതിപരിശുദ്ധൻ. 3.5 വർഷക്കാലത്തെ പ്രസംഗ കേൾവി അത് അവസാനിപ്പിച്ച എങ്ങനെയാണെന്നറിയാമോ? അവന്റെ ജീവിതത്തില് നാശം, നാശയോഗ്യനായി തീർന്നു, നാശയോഗ്യനായി. പ്രസംഗം കേൾക്കുന്നതുകൊണ്ട് നാം രക്ഷപ്പെടണമെന്ന് നിർബന്ധമില്ല. ഉയരത്തിലുള്ള ഒരു ജനനത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തെ, ലോകത്തെ കംപ്ലീറ്റ് പുറത്താക്കാനായിട്ട് കഴിയത്തുള്ളൂ. സഹോദരങ്ങളെ, ഉയരത്തിൽ നിന്നുള്ള ജനനത്തിന് മാത്രമേ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ അതിജീവിക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലേക്ക് തരുവാനായിട്ട് കഴിയത്തുള്ളൂ. വീണ്ടും ജനനത്തിനാണ് ഒരുവന്റെ ഉള്ളിൽ ലോകത്തെ ജയിക്കുവാൻ, ലോകത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് യേശു കർത്താവിനെ സ്നേഹിക്കുവാൻ, അവനെ ശക്തനാക്കുവാൻ മതിയായത്. ആ ദൈവിക ജീവൻ അവന്റെ ഉള്ളിലേക്ക് വരുന്നതാ, അവന്റെ ഉള്ളിലേക്ക് വരുന്നതാ. പ്ലീസ് ലോർഡ്, ഈ മുഴു ലോകത്തിന്റെ ആകർഷണങ്ങളെയും അതിജീവിക്കുവാൻ ആ വീണ്ടും ജന്മം, പരിശുദ്ധാത്മാവിന്റെ നിറവ് അവനെ സഹായിക്കും, അവനെ സഹായിക്കും. നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറയാം, കർത്താവേ, ആ യേശു കർത്താവിനോടുള്ള പാഷനിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് ഒന്നിനും എന്നെ കർത്താവെ പിടിച്ചു വലിക്കാൻ കഴിയാതെ വണ്ണം എന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, യേശു ക്രിസ്തുവിനോടുള്ള പാഷനിൽ എന്നെ സൂക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. യേശു കർത്താവിനോടുള്ള ആ ഇന്റിമസിയിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ എന്നെ പുറകോട്ട് വലിക്കുന്നെങ്കിൽ അത് കർത്താവിന്റെ മുമ്പിൽ നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെങ്കിൽ അനുതാപവാക്യങ്ങളോടെ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാം. സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്റെ യേശുവിന് വേണ്ടിയിട്ടാ. എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഇവിടെ എന്തെങ്കിലും നേടുവാൻ വേണ്ടിയല്ല, മറ്റൊന്നുമല്ല. ഒൺലി വൺ പർപ്പസ്, ഞാൻ എന്റെ കർത്താവിന് വേണ്ടിയിട്ടാ. എല്ലാവർക്കും വേണ്ടി ഇവർ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന്. വി ഷുഡ് നോട്ട് ലിവ് ഫോർ അവേഴ്സെൽസ്, but we should live for the one who died and resurrected for us. Thangalkku vendi marichu uyarthavanaya yesu christuvinayittu thanne jeevikkendathina. Kartha paranju, lokathil ningal kashtamundu, kartavinu vendi jeevikkumbol oru vesham ninna parihasam upadravam nammude ullil chila struggles ellam undayekkam. Kartha paranjengilum ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച കർത്താവ് അവനാണ്, നമ്മുടെ കർത്താവ് അവൻ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ ലോകത്തെ ജയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ,
ലോകം എന്ന ഒരു ചിന്ത നമ്മൾ ഈ സഭയിൽ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ ഒരു ഡെഫിനിഷൻ ശരിയായ നിലയിൽ തിരിച്ചറിയുന്നില്ല എങ്കിൽ നമുക്ക് വീണ്ടും നമ്മളെ ലോകത്തിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ആത്യന്തികമായിട്ട് ലോകമെന്ന് വിവക്ഷിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നൊരു ചിന്ത പാപമെന്ന ഒരു കാര്യം മാത്രമല്ല, ദൈവത്തെ കൂടാതെയുള്ള ഈ വ്യവസ്ഥിതിയാണ്, അല്ലെങ്കിൽ ദൈവമില്ലാതെ ഉള്ള ഒരു വ്യവസ്ഥിതിക്കാണ് ലോകമെന്ന് പറയുന്നത്. അതൊന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, ദൈവത്തെ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിന് എവിടെയൊക്കെ സാധ്യത കൽപ്പിക്കപ്പെടുന്നു അവിടെയെല്ലാം ലോകം കയറി നിൽപ്പുണ്ട്. അത് നിങ്ങളുടെ വിദ്യാഭ്യാസമാണെങ്കിലും അത് നിങ്ങളുടെ കുടുംബജീവിതമാണെങ്കിലും, നിങ്ങൾക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കാനുള്ള സാധ്യതകൾ എവിടെയെല്ലാം ഉണ്ടോ ആ സാധ്യതകളാണ് ശരിക്കും പറഞ്ഞാൽ ലോകമെന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അത് തിരിച്ചറിയുന്നില്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സിനിമ അവോയ്ഡ് ചെയ്തിരിക്കാം, മറ്റ് ചില കാര്യങ്ങൾ ലോകത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പഠിച്ചു വെച്ചത് അവോയ്ഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ലോകത്തിന് അപ്പോഴും ഒരു സ്ഥാനം തുടർമാനമായി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോഴും ദൈവത്തെ കൂടാതെയും ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും എന്നിടത്ത് ലോകത്തിന് ഒരു വലിയ പ്രസക്തിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം, ഈ ലോകം ദൈവത്തിൽ നിന്ന് വീണുപോയ ഒരു വ്യവസ്ഥിതിയാണ്. ഈ ലോകം നമുക്കത്, ഈ ലോകത്തിലുള്ള ആർക്കും അത് കാണാൻ കഴിയത്തില്ല. വീണ്ടും ജനിക്കപ്പെട്ട ഒരു മനുഷ്യനെ മാത്രം കാണാവുന്ന ഒരു കാഴ്ചയുണ്ട്. ദിസ് ഈസ് എ ഫോളൻ വേൾഡ്, ദൈവത്തിന്റെ വ്യവസ്ഥിതിയിൽ നിന്നും വീണുപോയ ഒരു ലോകമാണ് ഇത് എന്ന് നമുക്ക് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്തിലുള്ള മറ്റ് മുഴുവനും മനുഷ്യർ അവരുടെ കണ്ണുകൊണ്ട് എത്ര നോക്കിയാലും അവർക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. ദൈവത്തിൽ നിന്ന് വീണുപോയി കിടക്കുന്ന ഒരു സംഹിതയ്ക്കകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വീണ്ടും ജനനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വന്ന കാഴ്ച, ദൈവം ക്രൂശിൽ ന്യായം വിധിച്ചിട്ട ഒരു ലോകത്തെ അതേ കണ്ണാൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാ വീണ്ടും ജനനത്തിന്റെ ഒരു പ്രത്യേകത. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും നമ്മുടെ വിളി എന്താണെന്നറിയോ? ലോകത്തോടുള്ള ബന്ധത്തിൽ ദൈവം കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം ബോഷത്തമാക്കി. ദൈവം ബോഷത്തമാക്കിയ ഒരു ലോകത്തെയാണ് നാം നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്. എന്റെ കർത്താവ് എനിക്ക് മുമ്പേ പോയവൻ ബോഷത്തമായി കണ്ട ലോകത്തെയാണ് ഞാൻ പിന്തുടരുന്നത്. എന്നിട്ട് താഴോട്ടുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ ഈ ലോകത്തിന്റെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ അവൻ ബോഷത്തമായതിനെ തിരഞ്ഞെടുത്തു, ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ അവൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞാൽ എന്റെ വിളി ഈ ലോകത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിന് അതിന്റെ ഒന്നുമില്ലായ്മ കാണിച്ചു കൊടുക്കുക എന്നതാണ് എന്റെ വിളി. ഈ ലോകത്തിലെ സമ്പന്നർക്ക് അവരുടെ ദാരിദ്ര്യം കാണിക്കാനായിട്ടാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ ബലവാന്മാർക്ക് അവരുടെ ബലഹീനത കാണിപ്പാനാണ് ദൈവം എനിക്ക് വിളി തന്നിരിക്കുന്നത്. ഈ ലോകത്തിലെ ജ്ഞാനികൾക്ക് അവരുടെ വിവരക്കേട് വെളിപ്പെടുത്തി കൊടുക്കാനാണ് എനിക്ക് ദൈവം ഈ വിളി തന്നിരിക്കുന്നത്. അവിടെ പ്രിയമുള്ളവരെ, ലോകത്തെ നിങ്ങൾ സ്പർശിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും വീണുപോയി കിടക്കുന്ന, ദൈവത്തിന്റെ ആ എക്കണോമിയിൽ നിന്നും താഴെപ്പോയി കിടക്കുന്ന ഈ ലോകത്തിന്, ആ വീണ് കിടക്കുന്ന ലോകത്തിന് ഒരു ക്രമമുണ്ട്. ആ ക്രമത്തെയാണ് നിങ്ങളിപ്പോൾ സ്പർശിക്കുന്നത്. ആ ക്രമത്തിലാണ് നിങ്ങൾ എഡ്യൂക്കേഷൻ കാണുന്നത്. ആ ക്രമത്തിലാണ് നിങ്ങളിപ്പോഴുള്ള ടെക്നോളജി കാണുന്നത്. ആ ക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പൊളിറ്റിക്സ് കാണുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് വീണുപോയി കിടക്കുന്ന ലോകത്തിന്റെ ക്രമത്തെ നിങ്ങൾ സ്പർശിക്കുമ്പോൾ ഇത് കൊള്ളാം എന്നല്ല ഭക്തൻ പറയേണ്ടത്, അവന് ഇതിന്റെ ബോഷത്വത്തെയാണ് ഞാൻ കാണിച്ചു കൊടുക്കേണ്ടത്. അതാ സഹോദരൻ പറഞ്ഞ നോഹ, ഹി കണ്ടംഡ് ദ വേൾഡ് ബൈ ഹിസ് ലൈഫ്. അവൻ എല്ലാ ദിവസവും മൈക്കെടുത്ത് ലോകത്തെ അങ്ങ് ഭള്ളു പറയുകയോ ചീത്ത പറയുകയോ ഒന്നും അല്ലായിരുന്നു, തെറി പറയുകയല്ലായിരുന്നു. ഈ ലോകം ഒരു കാലത്ത് ഗുണമരത്തില്ല, അവൻ തന്റെ ജീവിതം കൊണ്ട് ലോകത്തെ കണ്ടം ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം പരദേശി മോഷയാത്ര വീണ്ടും രണ്ടാമത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അകത്ത് ക്രിസ്ത്യാനി ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന ശേഷം തന്റെ ഇടുക്ക് വാതിലൂടെ യാത്ര ചെയ്യുമ്പോൾ മൂന്നുപേരെ കാണുന്നുണ്ട് വഴിയരിയിൽ. മൂന്നുപേരും നല്ല ഉറക്ക ഉറങ്ങിക്കിടക്കുന്ന മൂന്നുപേരുടെ കാല ചെങ്ങല കെട്ടിയിട്ടുണ്ട്. അതിൽ ഒരുത്തന്റെ പേര് മടിയന്ന. അവനോട് പറഞ്ഞു, ഇതുപോലെ ഈ ലോകം നശിക്കാൻ പോവാണ്. പക്ഷേ ഈ മടിയൻ അവൻ പറയാണ്, ഓ നിങ്ങൾ വെറുതെ പറയുന്ന, ഞാൻ ഈ നിങ്ങൾ പറയുന്ന അപായം ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ അകത്ത് ആ ഭാവം എന്നെ വളരെയധികം സ്പർശിച്ചു. അതായത് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേടുന്നു എന്ന് പിശാച് അലറി വിളിച്ചു വരുമ്പോഴും ഞാനൊരു അപകടവും കാണുന്നില്ല എന്ന് പറയുന്ന ഒരുവനെ
ക്രിസ്ത്യാനിക്ക് സഭയ്ക്കകത്തും കാണാൻ കഴിയും. അവൻ ഈ ഇടുക്കുവാതിലുള്ള യാത്രയിൽ അവനെ കാണുന്നത്. അപ്പൊ ഇവിടെ ഇന്ന് സഹോദരൻ ഈ ലോകത്തിന്റെ ഒന്നുമില്ലായ്മ വിളിച്ചു പറയുമ്പോഴും, ബ്രദറെ ഞാനൊരു അപകടമൊന്നും അങ്ങനെയൊന്നും കാണുന്നില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ചെങ്ങലക്കിടപ്പെട്ട മടിയന്റെ ഉറക്കം ഈ പാതയിൽ നമുക്ക് സംഭവിക്കരുത്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ വീണ്ടും വീണ്ടും പ്രബോധിപ്പിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിലെ സഹോദരൻ രണ്ടു പേർ ആൾക്കാരുടെ പേര് പറഞ്ഞു, നോഹ, യൂദ. യൂദ യേശുവിനോട് കൂടെ നടന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ഒറ്റ വഴിയുള്ളൂ, യേശുവിനെ കൊണ്ട് ആകപ്പാടെ ഉള്ള ഒരു പ്രയോജനം ഉള്ളത് ശേഷിക്കുന്ന എന്താ? 30 വെള്ളിക്കാശിന് യേശുവിനെ വിൽക്കാനുള്ള ഒരു സാധ്യത. ആ 30 വെള്ളിക്കാശ് അവൻ അങ്ങ് യേശുവിനോട് അവന് പ്രത്യേകിച്ച് പകയില്ല. യേശു ഒരിക്കൽ പോലും യൂദായെ ശാസിച്ചിട്ടില്ല. അങ്ങനെ വിൽക്കണം എന്നുണ്ടെങ്കിൽ അത് വിൽക്കേണ്ടത് യോഹന്നാനും യാക്കോവും പത്രോസും കൂടിയാ വിൽക്കേണ്ടത്. കാരണം അവർക്കിട്ടാണ് കാര്യമായ രീതിയിലുള്ള അടികൾ കിട്ടിയിരിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും ചേട്ടാനിയന്മാർക്ക് ഇടത്തും വലത്തും ഇരിക്കാനുള്ള മോഹം തല്ലിക്കെടുത്തിയത് യേശുവ. പത്രോസിനെ പരസ്യമായിട്ട് ശാസിച്ചത് യേശുവ. അതുകൊണ്ട് യേശുവിനോട് വൈരാഗ്യം തോന്നി യേശുവിനെ വിൽക്കണമെങ്കിൽ വിൽക്കേണ്ടതാരാ? അവരും മൂന്ന് പേരുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ യേശുവിനെ വിറ്റതാരാ? യൂദായ. കാരണം യൂദായുടെ ഹൃദയത്തിൽ അത്രയ്ക്കും ലോകം കയറിയിട്ടുണ്ട്, ദ്രവ്യം കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെ ഒരു കർത്താവിനെ, ലാവണ്യമുള്ള, കോമളത്വമുള്ള, പരിശുദ്ധനായ, പാപമൊന്നും ചെയ്യാത്ത യേശുവിനെ നോക്കിയിട്ട് അവന്റെ മനസ്സിൽ 30 വെള്ളിക്കാശ് കയറി വരണമെങ്കിൽ ഹി സോ മെറ്റീരിയലൈസ്ഡ്. പക്ഷെ അവിടെ നമുക്ക് പഠിക്കാൻ ഒരു പാഠമുണ്ട്. യേശുവിനെ വിറ്റ് കിട്ടിയ 30 വെള്ളിക്കാശ് അവന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു സന്തോഷവും കിട്ടിയില്ല. അതുകൊണ്ടൊരു സുമാറും ഉണ്ടായില്ല. ആ വെള്ളിക്കാശ് അവൻ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് എന്നോട് പറയാറുണ്ട്, കർത്താവിനെ മാറ്റി നിർത്തിയല്ലാതെ എനിക്ക് കിട്ടുന്ന ലോകത്തിന്റെ 30 അല്ല 300 വെള്ളിക്കാശും അതിലൊന്നും ഒരു ഭക്തന് സന്തോഷിക്കാനായിട്ട് കഴിയത്തില്ല. ഭക്തൻ അവസാനം കർത്താവിന്റെ മുമ്പിൽ വന്നിട്ട് പറയും, നീ മാത്രം മതി. വീണ്ടും ജനിച്ചു എന്നതിന്റെ തെളിവ്, 30 വെള്ളിക്കാശ് കിട്ടുമ്പോഴും അത് ആസ്വദിക്കാൻ കഴിയാതെ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് അവൻ കൺഫസ് ചെയ്യും, യു അലോൺ, നീ മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. പ്രിയുള്ളവരെ, അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നാം വരുന്നെങ്കിൽ മാത്രമേ ഈ പ്രസംഗം അതതിന്റെ പ്രവൃത്തി ചെയ്യുന്നുള്ളൂ. നോഹ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. എന്നെ സംബന്ധിച്ച് നോഹയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പെട്ടകം പണി ഇടയ്ക്ക് വെച്ച് ഉഴപ്പി, ഒരു ജഡത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ജഡത്തിലായിരുന്നെങ്കിൽ ഞാൻ ഉഴപ്പിക്കളഞ്ഞെ. കാരണം നോഹ അന്ന് ജീവിച്ചിരുന്ന ജീവിത വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയവും നിരൂപണവും ഇത്രയും ദോഷമായിരുന്നു. ആ ദോഷമുള്ള ലോകത്തെ താൻ പെട്ടകം പണിതുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഒരു ജലപ്രളയം വരും, ഒരു ന്യായവിധി വരും. അപ്പം അവരും നമ്മുടെ ക്രിസ്ത്യാനി യാത്ര ചെയ്ത വഴിയിലെ ആ മടിയനെ പോലെ അവരും പറഞ്ഞിട്ടുണ്ട്, നീ പറയുന്ന മഴക്കോളൊന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ ബ്രദർ. ഈ പറയുന്ന ലോകം ലോകം ലോകം, അതിനുശേഷമുള്ള ന്യായവിധി, ഈ ലോകം തീർന്നു പോകും, ഇതിന്റെ മോഹം, ഇതൊന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ. അവര് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു. എന്റെ മനസ്സിൽ നോഹയ്ക്കുള്ള ചലഞ്ച്, എന്റെ ചലഞ്ചാ, കാരണം നോഹ ന്യായവിധിയെ കുറിച്ച് പ്രസംഗിച്ച ശേഷവും ലോകത്തിന്റെ ഇല്ലായ്മയും ഒന്നുമില്ലായ്മയും പ്രസംഗിച്ച ശേഷവും അത് കേട്ടിട്ട് കപ്പയിട്ടവന് നന്നായിട്ട് കപ്പ വളഞ്ഞെന്നുള്ളതാണ്. അവന്റെ പശു ലിറ്റർ കണക്കിന് പാല് തരുന്നുണ്ട്. അപ്പം അവിടെയാണ് ശരിക്കും പറഞ്ഞ നോഹയ്ക്കുള്ള ചലഞ്ചടാ. ഇതൊക്കെ സംഭവം ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന്മാര് ലോകത്തോട് ചേർന്ന് നിന്നിട്ട് പ്രോസ്പർ ആകുന്നുണ്ടല്ലോ. പക്ഷെ അപ്പോഴും നോഹ വളരെ വ്യക്തതയോടെ ദൈവത്തിൽ നിന്ന് അവനൊരു കാഴ്ച കണ്ടു. അവന്റെ കപ്പ വിളഞ്ഞു നിന്നാലും, അവന്റെ വാഴ വെട്ടാൻ മൂത്തു നിന്നാലും, അവന്റെ പശു എത്ര ലിറ്റർ പാല് തന്നാലും, ഞാൻ എന്റെ കർത്താവ് എന്നോട് കാണിച്ച കാര്യം തന്നെ നടക്കും. ഇത് അവന്മാർ നോക്കി നിൽക്കാൻ സമയത്ത് ഇത് മുഴുവനും വെള്ളം കൊണ്ട് തുടച്ചെടുത്ത് കളയുമെന്നുള്ള കാര്യത്തിൽ നോഹ ഉറച്ചു നിന്നില്ലായിരുന്നെങ്കിൽ പെട്ടകം പണി ഇടയ്ക്ക് വെച്ച് അവസാനിച്ചാൽ. നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഇത് തുടച്ചു നീക്കപ്പെടത്തില്ല. നോക്കിയാ, ദൈവമില്ലാത്തവൻ വെക്കുന്നതിനെല്ലാം നല്ല അഭിവൃദ്ധിയുണ്ട്. ഈ ലോകം നന്നായി പോകുന്നു, അവർ പഠിച്ച് മിടുക്കരായി ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നു എന്ന് ചിന്തിച്ച് ഹൃദയം വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കും അറിയാതെ നിങ്ങളുടെ പെട്ടകമണി ആ നിന്നു പോകാൻ സാധ്യതയുണ്ട്. ഹിയർ വി ഹാവ് എ ചലഞ്ച്. നോഹ ഒരു ചലഞ്ചാണ്. നോഹ എന്താണ് ചലഞ്ച്? തന്റെ ചുറ്റുമുള്ള 10,000 അവർ കൈവെക്കുന്നതെല്ലാം നന്നായി പോകുമ്പോഴും നോഹയ്ക്ക് അറിയാം, എവറിതിങ് വിൽ ബി അണ്ടർ ദ വാട്ടർ. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തിന്റെ ചുറ്റുമുള്ള ഭംഗികളെ, രമ്യകർമ്മങ്ങളെയും കണ്ട ശേഷം എനിക്ക് എന്റെ പെട്ടകം പണി നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമുക്ക് കർത്താവിന്റെ വചനങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഈ ലോകത്തിന്റെ ന്യായവിധി വന്നു കഴിഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭുവിനെ തള്ളിക്കളയാൻ പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, വചനത്തെ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാം. നാം പാടുന്നൊരു പാട്ടുണ്ട്, നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ മുടക്കുമ്പോൾ ഈ പാട്ടിന്റെ ഈരടികൾ നമുക്ക്
അർത്ഥവത്തായിട്ട് പാടാം. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങുന്ന ജഡീക സുഖങ്ങൾ എല്ലാ ദിവസവും എന്നെ എതിരേൽക്കാൻ കാത്തു നിൽക്കുമ്പോൾ, സുന്ദരനാം മനോഹരനാണ് കർത്താവ്, കർത്താവിന്റെ ബ്യൂട്ടിക്ക് മുമ്പ് പെട്ടെന്ന് വിളങ്ങി പൊട്ടിപ്പോകുന്ന ഒരു കുമിള പോലെയാണ് ലോകമെന്ന് കാണുവാൻ. കർത്താവെ, നോഹയെ പോലെ എനിക്ക് ശക്തി തരണമേ. 33-ാമത്തെ വയസ്സിലെ ചെറുപ്രായത്തിൽ തന്നെ ഈ ലോകം ജീവിപ്പാൻ യോഗ്യമല്ല എന്നറിഞ്ഞിട്ട് ഈ ലോകത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ട് ക്രൂശിൽ സ്വയജീവനെ അർപ്പിച്ച ക്രിസ്തുവിന്റെ പാതയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, കർത്താവെ, ഈ ലോകത്തെ അവൻ കണ്ട അതേ കണ്ണിൽ കാണുവാൻ എനിക്ക് കൃപ നൽകണമേ. എന്റെ വിളി ഈ ലോകം കുറെ കൂടെ യോഗ്യമാണെന്ന് ലോകക്കാരെ തെളിയിപ്പാനല്ല. എന്റെ വിളി ഇവിടുത്തെ ജ്ഞാനിക്ക് അവന്റെ മണ്ടത്തരവും ഇവിടുത്തെ ബലവാന് അവന്റെ ബലഹീനതയും വെളിപ്പെടുത്തി കൊടുക്കാനാണ് എന്റെ വിളി എന്ന് തിരിച്ചറിയുവാൻ നാഥ എനിക്ക് ശക്തി തരണമേ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജേടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജേടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ, സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ, പ്രേമമെന്നിൽ വർദ്ധിക്കുന്നു പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ, സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, എൻ പ്രിയനെ പോൽ സുന്ദരനാൽ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല, എൻ പ്രിയനെ പോൽ സുന്ദരനാൽ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല, സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ.
സോരി സോരന്മാരെ, നരകം നിറച്ചും പ്രഗത്ഭന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ സ്വർഗം മുഴുവനും വിശുദ്ധന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കും. ലക്ഷക്കണക്കിന് പ്രഗത്ഭന്മാരോടൊപ്പം വീണുപോയ നരകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധന്മാരുമായി ചെറിയ ഗണത്തിൽ ഞാനും അവിടെ ആയിരിക്കുന്നതാണ് എനിക്ക് ഭാഗ്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിലെ വെല്ലുവിളികളെ ഏറ്റെടുപ്പാൻ കർത്താവ് നിനക്ക് ധൈര്യം നൽകുമാറാകട്ടെ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ദൈവത്തെ കൂടാതെയുള്ള 30 വെള്ളിക്കാശ് കൊണ്ട് നിനക്ക് അധികമൊന്നും ആസ്വദിക്കാൻ കഴിയത്തില്ല എന്ന് ആ നാശയോഗ്യനായ മനുഷ്യൻ നമുക്ക് ഇന്നൊരു ചേതാവിന് തരികയാണ്. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അർപ്പിക്കാം. വചനത്തിനു മുമ്പിൽ എന്റെ ജീവിതത്തിൽ ലോകത്തോടുള്ള എല്ലാ കൂറുകളും വചനത്താൽ കഴുകിമാറി വെട്ടി നീങ്ങപ്പെട്ടിട്ട്, ഹല്ലേലൂയ, സുന്ദരനാം മനോഹര നീ തന്നെ, മേലാലും നീ തന്നെ എന്ന് പറഞ്ഞ് എന്റെ കർത്താവിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടെ ഉറപ്പിക്കുവാൻ, എന്റെ യേശു ന്യായം വിധിച്ച ലോകത്തിന്റെ മുകളിൽ നിന്നിട്ട് എനിക്ക് ലോകത്തോട് അതിന്റെ ഇല്ലായ്മ വെളിപ്പെടുത്തി കൊടുത്തിട്ട് കർത്താവ് ഈ ഭൂമിയിൽ ആ നിലയിൽ ഒരു ജയാളിയായി ജീവിപ്പാൻ എന്നെ സഹായിക്കണേ. എല്ലാവർക്കും അല്പസമയം സ്തോത്രം ചെയ്യാം.
അല്പസമയം സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാഥ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ആകാശത്തിന്റെ നീലിമയ്ക്കപ്പുറത്ത് കൈപ്പണിയല്ലാത്തതൊന്നുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് കർത്താവെ ഈ ലോകം തന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയതിന്റെ ആ മനോഹരത്വത്തെ ഞങ്ങൾക്ക് ചപ്പെന്ന് കാണാൻ കഴിയുന്നത്. കർത്താവെ, മണ്ണെന്നുള്ളതിനെ മണ്ണെന്ന് കാണാൻ, മണ്ണെന്ന് പറയേണ്ടതിനെ മണ്ണെന്ന് പറയാൻ ഇപ്പോഴും നാവ് പൊങ്ങാത്ത ചില കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് കർത്താവെ. ഹല്ലേലൂയ. നിന്നെ കണ്ട ശേഷവും ചിലത് ഞങ്ങൾക്ക് മണ്ണാകുന്നില്ല എന്നത് ഞങ്ങളുടെ പാപമാണെന്ന് തിരിച്ചറിയുവാൻ കർത്താവെ ഞങ്ങളെ ഇപ്പോൾ അവിടുത്തെ ആത്മാവിൽ സഹായിക്കുമാറാകണം. ഫാദർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, നിന്റെ വചനപ്രകാരം സഭയെ അവിടുന്ന് കറിയും ചുളുക്കവും മാലിന്യവും ഇല്ലാത്തതായി വെടിപ്പാക്കുന്നതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവ്. ഈ ലോകത്ത് ഞങ്ങൾക്ക് കഷ്ടമുണ്ട് കർത്താവ്. ലോകത്തെ പകിക്കുന്നവർക്ക് എല്ലാവർക്കും കഷ്ടമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ലോകത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം ലോകം തരുന്ന സുഖത്തിന് നടുവിൽ കർത്താവെ, ലോകത്തെ പകയ്ക്കുന്നതിന്റെ കഷ്ടം സഹിപ്പാൻ വിളിക്കപ്പെട്ടവനാണ് ഞാനെന്നുള്ള ബോധത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും തലമുറയെയും കർത്താവെ, ദൈവത്തെ കൂടാതെ വ്യവസ്ഥിതി എവിടെയൊക്കെ പരിലസിക്കുന്നുണ്ടോ അവിടെയെല്ലാം ലോകത്തോട് യുദ്ധം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളെ ഒരു യോദ്ധാക്കളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങളുടെ ദാസൻ പറഞ്ഞത് ഞങ്ങൾക്ക് പറയുവാൻ ഞങ്ങളെ സഹായിക്കണം. നിന്റെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന